ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ നാളെ ഉച്ചകഴിഞ്ഞ് 3 വരെ സമയം. ഇന്ത്യയുടെ 53-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ശബരിമല സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമായി ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപം. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യസെന്നിന് കിരീടം. ഗുവാഹട്ടിയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം ദക്ഷിണാഫ്രിക്ക മികച്ച നിലയിൽ. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയായ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ നാളെ ഉച്ചകഴിഞ്ഞ് 3 വരെ വരണാധികാരിക്ക് നോട്ടീസ് നൽകാം. സ്ഥാനാർത്ഥിയോ നാമനിർദ്ദേശകനോ സ്ഥാനാർത്ഥി അധികാരപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് ഏജന്റിനോ ഫോം 5 തയ്യാറാക്കിയ നോട്ടീസ് സമർപ്പിക്കാം. ഇതിനുശേഷം സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. മലയാള അക്ഷരമാല ക്രമത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഹൈക്കോടതി നിർദ്ദേശം കർശനമായി നടപ്പാക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥാപിച്ച അനധികൃത പരസ്യ ബോർഡുകളും കമാനങ്ങൾ, ബാനർ, കൊടിത്തോരണങ്ങൾ എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും കമ്മീഷൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇന്നലെ വൈകിട്ട് 6 വരെ ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 31 ലക്ഷം കവിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോ രക്തൻ യു കേൽക്കർ അറിയിച്ചു. വിതരണം ചെയ്ത ഫോമുകളുടെ 11.28% വോട്ടർമാർ ഓൺലൈനായി 48,851 ഫോമുകളും സമർപ്പിച്ചിട്ടുണ്ട്. വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ഫോമുകളുടെ എണ്ണം 130,000 ഉയർന്നിട്ടുണ്ടെന്നും ഡോ കേൽക്കർ പറഞ്ഞു. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരം ജില്ലയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതുനിരീക്ഷകൻ ചുമതലയേറ്റു. IFS ഉദ്യോഗസ്ഥൻ സുനിൽ പമിഡിയാണ് ചുമതലയേറ്റത്. ഇന്ത്യയുടെ 53-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ചീഫ് ജസ്റ്റിസ് BR ഗവായ് ഇന്ന് വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. 2027 February 9 അദ്ദേഹത്തിന്റെ കാലാവധി. രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഏകഭാരതം, ശ്രേഷ്ഠ ഭാരതം, വികസിത ഭാരതം, സ്വയം പര്യാപ്ത ഭാരതം എന്നിവയിലേക്ക് രാജ്യത്തെ നയിക്കാൻ യുവാക്കളെ പ്രചോദിപ്പിക്കുക എന്നതാണ് സർദാർ പട്ടേലിന് നൽകുന്ന യഥാർത്ഥ ആദരമെന്ന് കേന്ദ്രമന്ത്രി JP Nadda പറഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച യൂണിറ്റി മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു നദ്ദ. ചണ്ഡിഗഡിനെ ഭരണഘടനയുടെ അനുച്ഛേദം 240 ഉൾപ്പെടുത്തുന്ന 131-ാമത് ഭേദഗതി പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അടുത്തമാസം 1 മുതൽ 19 വരെയാണ് ശൈത്യകാല സമ്മേളനം. നിയമസഭകളില്ലാത്ത മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കൊപ്പം ചണ്ഡിഗഡിനെയും ഉൾപ്പെടുത്താനാണ് നിർദ്ദിഷ്ട ബിൽ കൊണ്ടുവരുന്നത്. ഇന്ത്യയും ഇസ്രായേലും 2 ഘട്ടങ്ങളിലായി സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഉഭയകക്ഷി വ്യാപാരം, നവീകരണം, ഗവേഷണം, വികസനം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങൾക്കിടയിലും പരസ്പര പങ്കാളിത്തം കരാർ ശക്തിപ്പെടുത്തുമെന്നും ഗോയൽ ജെറുസലേമിൽ പറഞ്ഞു. റഷ്യ ഉക്രൈൻ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ചതായി വിദേശകാര്യമന്ത്രി ഡോ S. ജയശങ്കർ അറിയിച്ചു. ഉക്രൈൻ വിദേശകാര്യമന്ത്രിയുമായി ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്തതായി ജയശങ്കർ പറഞ്ഞു. ദുബായ് എയർഷോയിലെ തേജസ് യുദ്ധ വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമൻ സ്യാലിന്റെ ഭൌതികദേഹം കോയമ്പത്തൂരിലെ സുലൂർ വ്യോമത്താവളത്തിൽ എത്തിച്ചു. സഹപ്രവർത്തകരും ഉദ്യോഗസ്ഥരും ആദരാഞ്ജലി അർപ്പിച്ചു. സുലൂരിൽ നിന്ന് ഭൌതികദേഹം ഹിമാചൽ പ്രദേശിലെ ജന്മനാട്ടിലേക്ക് അന്ത്യകർമ്മങ്ങൾക്കായി കൊണ്ടുപോയി. ഗോവയിൽ 56-ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 3-ാം ദിവസമായി ഇന്ന് 5 ഇന്ത്യൻ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. പ്രത്യേക പ്രദർശനത്തിൽ സംവിധായകൻ ഋത്വിക് ഘട്ടകിന്റെ ഹിന്ദി ചിത്രം ഫിയർ, ബംഗാളി ചിത്രം സുവർണരേഖ, ഗിരീഷ് മാലിക് സംവിധാനം ചെയ്ത ഇംഗ്ലീഷ് ചിത്രം മഹാമന്ത്ര, ബോബിത ശർമ്മയുടെ ഭൂപൻ ദ അൺകട്ട് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മണിരത്നം സംവിധാനം ചെയ്ത തമിഴ് ചിത്രം ദളപതിയും ഇന്ന് പ്രദർശിപ്പിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നിർദ്ദേശിച്ചു. ശബരിമല സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമായി ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപം. 3 നേരവും ഭക്ഷണം ലഭ്യമാക്കുന്ന അന്നദാന മണ്ഡപത്തിൽ 10,000-ലേറെ പേരാണ് ദിവസവും എത്തുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിയ ശ്രീധർ.
ശബരിമലയിൽ മാളികപ്പുറം ക്ഷേത്രത്തിന് പിന്നിലായി പ്രവർത്തിക്കുന്ന അന്നദാന മണ്ഡപത്തിൽ രാവിലെ 6 മുതൽ രാത്രി ക്ഷേത്രനട അടയ്ക്കും വരെ ഭക്തർക്ക് ഭക്ഷണം ലഭ്യമാണ്. 3 നേരമായാണ് ഭക്ഷണം വിളമ്പുന്നത്. രാവിലെ 6 മുതൽ 11 വരെ ഉപ്പുമാവും ഉച്ചയ്ക്ക് 12 മുതൽ 3:30 വരെ ഉച്ചഭക്ഷണമായി പുലാവും വൈകിട്ട് 6:45 മുതൽ രാത്രി നട അടയ്ക്കും വരെ കഞ്ഞിയുമടങ്ങിയ അത്താഴ വിതരണമാണ് നടക്കുക. അന്നദാനം ആരംഭിച്ച ദിനം മുതൽ ഇന്നലെ വരെയുള്ള കണക്കുപ്രകാരം 100,000-ൽ അധികം പേർക്ക് അന്നദാനം ലഭ്യമാക്കിയിട്ടുണ്ട്. നട തുറക്കുന്ന ദിവസങ്ങളിലെല്ലാം അന്നദാനമൊരുക്കുന്ന മണ്ഡപത്തിൽ മകരവിളക്കിന് പ്രത്യേക സൌകര്യവും ഒരുക്കിവരുന്നു.
കണ്ണൂർ ചെറുതാഴം രാമപുരത്ത് കർണാടകയിൽ നിന്നും കടത്തുകയായിരുന്ന വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടി. പിലാത്തറ പാപ്പിനിശ്ശേരി റോഡിൽ നിർത്തിയിട്ടിരുന്ന മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ലോറിയിൽ നിന്നാണ് 10,000 ലിറ്ററോളം സ്പിരിറ്റ് ഇന്നലെ രാത്രി പിടികൂടിയത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യസെന്നിന് കിരീടം. ജപ്പാന്റെ യുഷി തനാക്കയെ തോൽപ്പിച്ചാണ് ലക്ഷ്യസെൻ ജേതാവായത്. ഈ വർഷത്തെ ലക്ഷ്യസെന്നിന്റെ ആദ്യ കിരീടമാണിത്. ഗോഹട്ടിയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക മികച്ച സ്കോറിലേക്ക്. 2-ാം ദിവസം ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ദക്ഷിണാഫ്രിക്ക 7 വിക്കറ്റിന് 360 റൺസ് എടുത്തിട്ടുണ്ട്. ലോക വനിതാ ബ്ലൈൻഡ് 2020 ക്രിക്കറ്റ് ഫൈനലിൽ നേപ്പാളിനെതിരെ ഇന്ത്യയ്ക്ക് 115 റൺസ് വിജയലക്ഷ്യം. കൊളംബോയിൽ ടോസ് നേടിയ ഇന്ത്യ നേപ്പാളിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത നേപ്പാൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 114 റൺസ് എടുത്തു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ വൈകിട്ട് 7:30 കണ്ണൂർ വാരിയേഴ്സ് FC ഫോഴ്സ കൊച്ചിയും ഏറ്റുമുട്ടും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
7 മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ കണ്ണൂർ വാരിയേഴ്സ് 2 ജയവും 4 സമനിലയും 1 തോൽവിയുമായി 10 പോയിന്റ് നേടിയിട്ടുണ്ട്. ഫോഴ്സ കൊച്ചി ഒരു മത്സരം പോലും വിജയിക്കാൻ സാധിക്കാതെ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. 3 മത്സരം മാത്രം ബാക്കി നിൽക്കെ വിജയം സ്വന്തമാക്കി പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തേക്ക് കുതിക്കാനാകും കണ്ണൂരിന്റെ ശ്രമം. മലപ്പുറത്തിനെതിരെ നടന്ന അവസാന മത്സരത്തിൽ സമനില പിടിച്ചത് ടീമിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കളിച്ച എല്ലാ മത്സരങ്ങളും പരാജയപ്പെട്ട ഫോഴ്സ കൊച്ചിക്ക് സീസണിൽ ഒരു ആശ്വാസ വിജയം അനിവാര്യമാണ്. രാത്രി 7:30 ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം. മത്സരം കാണാനെത്തുന്നവർക്ക് വൈകിട്ട് 5 മണി മുതൽ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാം. 7:15 സ്റ്റേഡിയത്തിന്റെ പ്രവേശന വാതിലുകൾ അടയ്ക്കും.
സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ പങ്കെടുക്കുന്ന കേരള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. സഞ്ജു സാംസണാണ് ക്യാപ്റ്റൻ. യുവതാരം അഹമ്മദ് ഇമ്രാനെ വൈസ് ക്യാപ്റ്റനായും നിയമിച്ചു. ടോക്കിയോയിൽ കേൾവി പരിമിതരുടെ സമ്മർ ഡെഫ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഷൂട്ടർ മൈത് സന്ധു 2-ാം സ്വർണം നേടി. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിലാണ് സ്വർണം. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ വെള്ളിയാഴ്ച വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ ഒതുക്കുങ്ങൽ സ്വദേശി സുബേദാർ സതീഷിന്റെ മൃതദേഹം മലപ്പുറത്തെ കുടുംബ ശ്മശാനത്തിൽ സംസ്കരിച്ചു. ചെറുകുന്ന് ബാലപ്രബോധിനി LP സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷമായിരുന്നു സംസ്കാരം. തിരുവനന്തപുരം വെട്ടുകാട് തിരുനാൾ ഇന്ന് സമാപിക്കും. ഈ മാസം 14 ആരംഭിച്ച തിരുനാൾ ആഘോഷങ്ങളാണ് ഇന്ന് അവസാനിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
വെട്ടുകാട് തിരുനാളിന്റെ സമാപന ദിവസമായ ഇന്ന് കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂട്ടും തുടർന്ന് തീർത്ഥാടകർക്ക് സ്നേഹവിരുന്നും നൽകി. ഇന്ന് വൈകുന്നേരം 5:30 പള്ളിയങ്കണത്തിൽ തിരുനാൾ പൊന്തിഫിക്കൽ സമൂഹ ദിവ്യബലി നടക്കും. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകുന്നേരം സെസ്ന വിമാനത്തിൽ നിന്ന് പുഷ്പവൃഷ്ടിയും നടത്തും. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കും. രാത്രി കലാപരിപാടികളും അരങ്ങേറും.
ലോക പൈതൃക വാരത്തോടനുബന്ധിച്ച് കോഴിക്കോടിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ പാരമ്പര്യം വെളിപ്പെടുത്തുന്ന ഏകദിന ചരിത്ര സാംസ്കാരിക പരിപാടി തുടങ്ങി. രാവിലെ ഹെറിറ്റേജ് വാക്കിന് ശേഷം കോഴിക്കോടിന്റെ കഥ ചരിത്രാതീത കാലം മുതൽ കൊളോണിയൽ കാലഘട്ടം വരെ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കാസർകോട്ട് മാണിയാട്ട് 12-ാമത് NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം വൈകിട്ട് സമാപിക്കും. സമാപന സമ്മേളനത്തിൽ മന്ത്രി VN വാസവൻ ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവന പുരസ്കാരം നടി ഉർവശിക്ക് സമ്മാനിക്കും. കണ്ണൂരിൽ നിന്ന് വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയ വയനാട്ടിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം 38 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. വയറിളക്കവും ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെട്ടവരെ വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നൽകി വിട്ടയച്ചു. പുൽപ്പള്ളി ചേകാടി ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ സംഘത്തിനാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. വർക്കല ശിവഗിരി മഠവും കർണാടക വിശ്വവിദ്യാലയ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ അധ്യയന പീഠവും മംഗലാപുരത്ത് December 3 നടത്തുന്ന ഗുരുദേവ മഹാപരിനിർവാണ ശതാബ്ദിയുടെയും സമ്മേളനങ്ങളുടെയും ലോഗോ പ്രകാശനം ചെയ്തു. കർണാടക സ്പീക്കർ UT ഖാദറാണ് ലോഗോ പ്രകാശിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ നാളെ ഉച്ചകഴിഞ്ഞ് 3 വരെ സമയം. ഇന്ത്യയുടെ 53-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ശബരിമല സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമായി ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപം. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യസെന്നിന് കിരീടം. ഗോഹട്ടിയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ാം ദിനം ദക്ഷിണാഫ്രിക്ക മികച്ച നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.